You're with SBS Radio. Find more great stories in your language at sbs.com.au.
കണ്ണൂർ വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചിട്ട് ആറുമാസം പിന്നിടുമ്പോൾ ഓസ്ട്രേലിയൻ മലയാളികൾക്ക് ആശ്വാസമാകുന്ന നിലപാടുകളുമായി വിവിധ വിമാനക്കമ്പനികളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. കണ്ണൂരിലേക്ക് സർവീസ് നടത്തുവാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്ന വിമാനക്കമ്പനികളെക്കുറിച്ചും വിമാനത്താവളത്തിന്റെ നിലവിലെ സാഹചര്യങ്ങളെപ്പറ്റിയും SBS മലയാളത്തോട് വിശദീകരിക്കുകയാണ് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് MD ശ്രീ വി തുളസിദാസ്. സ്വാഗതം ശ്രീ വി തുളസിദാസ് SBS മലയാളത്തിലേക്ക്. കണ്ണൂർ വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചിട്ട് ആറുമാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, എങ്കിൽ പോലും വളരെ പോസിറ്റീവായിട്ടുള്ള കണക്കുകളാണ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. എന്താണ് വിമാനത്താവളത്തിന്റെ നിലവിലെ പ്രവർത്തന പുരോഗതി?
കണ്ണൂർ എയർപോർട്ട് ഒന്നാമത് ഈ നമ്മുടെ രാജ്യത്ത് ഒരു ഇന്റർനാഷണൽ എയർപോർട്ടായിട്ട് ആദ്യമായിട്ട് തുടങ്ങുന്ന, വളരെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു എയർപോർട്ടാണ് കണ്ണൂർ. പല എയർപോർട്ടുകളും ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിലും ഒന്നും ഒരു ഇന്റർനാഷണൽ എയർപോർട്ടായിട്ട് തുടങ്ങിയിട്ടില്ല. ഇവിടെ ഇങ്ങനെ തുടങ്ങാനുള്ള കാരണം ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ ഡിമാൻഡ് കാരണമായിരുന്നു, വളരെ വർഷങ്ങളായി. അപ്പോൾ അത്ര സ്ട്രോങ് ഡിമാൻഡുള്ള ഒരു സ്ഥലമാണ് ഇന്റർനാഷണൽ ട്രാവൽ. പക്ഷേ ഞങ്ങൾക്കൊക്കെ അത്ഭുതമായിട്ട് വന്നിരിക്കുന്നത് ഈ ഇന്റർനാഷണൽ ട്രാവൽ മാത്രമല്ല, ഡൊമസ്റ്റിക് ട്രാവൽ, ഇന്ത്യക്കകത്തുള്ള ട്രാവലിനും കണ്ണൂരിൽ നിന്ന് നല്ല ഡിമാൻഡാണ്. അപ്പം അങ്ങനെ ഇന്റർനാഷണലും ഡൊമസ്റ്റിക്കും കൂടെ ആയിട്ട് കഴിഞ്ഞ 6 മാസമായിട്ടുള്ളൂ എയർപോർട്ട് തുടങ്ങിയിട്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ വളർച്ച ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. അതും ഫോറിൻ എയർലൈൻസിന് കണ്ണൂർ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ ഇതുവരെ കിട്ടാഞ്ഞിട്ടും ഈ ഗ്രോത്ത് ഉണ്ടായി എന്നുള്ളതാണ്.
ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം നടന്നിരുന്നല്ലോ കണ്ണൂരിന്റെ വികസന പരിപാടികളൊക്കെയായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നതിനായിട്ട്.
അദ്ദേഹം സിവിൽ ഏവിയേഷൻ കേന്ദ്ര സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയുടെ സെക്രട്ടറി ആയിട്ടൊരു ഡിസ്കഷൻ നടന്നു.
ഓക്കെ, എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ?
അതില് ഒരു തീരുമാനം എടുത്തത് ഈ വരുന്ന ജൂലൈ മാസത്തിൽ തിരുവനന്തപുരത്ത് വെച്ചിട്ട് സിവിൽ ഏവിയേഷൻ സെക്രട്ടറിയും ഒക്കെ വന്ന് എയർലൈൻസുമായിട്ടൊരു മീറ്റിംഗ് നടത്തും. അതാണ് ഒരു പ്രധാന തീരുമാനം അന്നുണ്ടായത്.
കണ്ണൂരിൽ നിന്ന് സർവീസ് നടത്താൻ ഇന്റർനാഷണൽ വിമാന കമ്പനികൾ പോലും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്, പ്രത്യേകിച്ച് സിംഗപ്പൂരിൽ നിന്നും മലേഷ്യയിൽ നിന്നുമൊക്കെയുള്ള. അത്തരത്തിൽ എന്തെങ്കിലും ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടോ?
വളരെ നാളുകളായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ സിംഗപ്പൂർ, മലേഷ്യയിൽ നിന്നും, അതുപോലെ ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിലും. ഗൾഫ് എന്ന് പറയുമ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ യാത്രക്കാരുടെ ഡിമാൻഡ് ഗൾഫിലേക്കാണ്. കുറെ അധികം ഈ സിംഗപ്പൂർ മലേഷ്യയിലേക്കും ഉണ്ട്. ഇവിടുന്നുള്ള എയർലൈൻസ് മുഴുക്കെ ഈ കഴിഞ്ഞ ഞാൻ പറഞ്ഞ മാതിരി തിരുവനന്തപുരത്ത് നേരത്തെ നടന്ന മീറ്റിങ്ങുകളിൽ കണ്ണൂരെ കോപ്പറേറ്റ് ചെയ്യാൻ  100% തയ്യാറായിട്ടിരിക്കുകയാണ്. അതിന്റെ ആ ഒരു ക്ലിയറൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യണമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുന്നുള്ള എയർലൈൻസ് ഇപ്പോ ഗൾഫിലേക്ക് ഏതാണ്ട് എല്ലാ സ്ഥലത്തേക്കും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെ സിംഗപ്പൂരിലേക്കും മലേഷ്യയിലേക്കും തുടങ്ങിയിട്ടില്ല. പക്ഷേ അവിടങ്ങളിലുള്ള എയർലൈൻ കണ്ണൂരേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാണെന്നും അതിനുവേണ്ടി വളരെ കീനായിട്ട് വെയിറ്റ് ചെയ്യണമെന്നും സിവിൽ ഏവിയേഷൻ മിനിസ്റ്റിക്കാരെ അറിയിച്ചിട്ടുണ്ട്.
ഈ കണ്ണൂരിൽ നിന്ന് സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ സർവീസ് തുടങ്ങുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്നവർക്ക് വളരെയധികം നേട്ടമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ
പലരും ഞങ്ങളെ ഇക്കാര്യത്തിന് കോൺടാക്ട് ചെയ്യുന്നുണ്ട്, എന്നാണ് ഈ സർവീസുകൾ തുടങ്ങാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞിട്ട്.
അത് ഏതൊക്കെ കമ്പനികളാണ് ഇത്തരത്തിൽ സന്നദ്ധത അറിയിച്ചിട്ടുള്ളത്?
പ്രധാനമായിട്ടും ഈ എയർ ഏഷ്യ ബർഹാദ് എന്ന് പറയുന്നത്, മലിൻഡോ എയർ എന്ന് പറയുന്നത്, മലേഷ്യൻ എയർലൈൻസ്, പിന്നെ സിംഗപ്പൂർ എയർലൈൻസിന്റെ സബ്സിഡി ആയിട്ടുള്ള സിൽക്ക് എയർ, ഇവരൊക്കെയാണ് കണ്ണൂരേക്ക് വരാൻ താല്പര്യം കാണിച്ചിട്ടുള്ളത്.
ഇത് എന്നത്തേനാണ് ഈ അനുമതി ഇല്ലെങ്കിൽ സർവീസ് ആരംഭിക്കുക എന്നൊരു ഏകദേശ ധാരണ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ?
അല്ല, അതിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ വളരെ നാളുകളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും അതിനെപ്പറ്റി ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നത്തേക്ക് തരുമെന്നുള്ളത് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയാണ് തീരുമാനിച്ച് അറിയിക്കേണ്ടത്.
ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അനുമതി വൈകുന്നത് എന്തെങ്കിലും ടെക്നിക്കൽ റീസൺ കൊണ്ടാണോ?
ഒരു ടെക്നിക്കൽ റീസണും ഇല്ല. എയർപോർട്ട് ആണെങ്കിൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സിന് വേണ്ടിയിട്ട് അപ്രൂവ് ചെയ്തിട്ടുള്ള ആദ്യം മുതൽ തന്നെ ഇവിടുന്ന് ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഇപ്പൊ തന്നെ ഉണ്ട് തരും. പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള വിമാന കമ്പനികളാണ് ഈ സർവീസ് നടത്തുന്നതെന്ന് മാത്രം. ലീഗലായിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പോളിസി അനുസരിച്ചോ ഒന്നും ഒരു തടസ്സവും ഉള്ളതില്ല. പിന്നെ ഒരു പുതിയ എയർപോർട്ടാണ്, അവിടുന്ന് അനുവാദം തരാൻ ഒരുപക്ഷെ അല്പം താമസിക്കുമായിരിക്കും എന്ന് കരുതുന്നു. വേറെ ഒരു കാരണവും ഇല്ല.
ഈ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഇല്ലെങ്കിൽ ആളുകൾക്ക് കണ്ണൂർ വിമാനത്താവളം എത്രത്തോളം ഉപകാരപ്രദമായിരിക്കും?
ഒന്ന്, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് ഇന്റർനാഷണൽ ട്രാവലാണ്. അത് ഈ ഗൾഫിലേക്കും ഉണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കും ഉണ്ട്. ഈ പറഞ്ഞ മാതിരി ഓസ്ട്രേലിയ തുടങ്ങി അല്ലേ പടിഞ്ഞാറോട്ട് അമേരിക്കയിലേക്കും മറ്റും യൂറോപ്പിലേക്കും മറ്റും ഉള്ള ഡിമാൻഡുള്ള, അപ്പം ഈ ഗൾഫ് വഴി അല്ലെങ്കിൽ സിംഗപ്പൂർ മലേഷ്യ വഴി മറ്റു ദൂരദേശങ്ങളിലേക്ക് പോകാനുള്ള ഡിമാൻഡ് ശരിക്കും ഉണ്ട് ഇവിടെ. ഇതുകൂടാതെ ഞാൻ പറഞ്ഞ മാതിരി ഈ കർണാടകത്തിലെ കുറേ ആൾക്കാരും കൂടി ഇവിടെ വന്നിട്ടാണ് ട്രാവൽ ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം ഞങ്ങൾ ഈ എയർപോർട്ട് അവരുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്നത് കാരണം വേറൊന്ന്, ടൂറിസത്തിന് ഈ എയർപോർട്ട് ഈ മേഖലയിൽ മുഴുക്കെ, അതായത് കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് നോർത്ത് കേരള മലബാറിൽ പ്ലസ് കർണാടകത്തിന്റെ ഈ ഭാഗങ്ങൾ, ടൂറിസത്തിന് ഒരു വലിയ ഒരു പ്രൊമോഷൻ ഈ എയർപോർട്ട് വഴി സാധിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ ബിസിനസ്സുകാർ കുറച്ച് പേരുണ്ട്, എക്സ്പോർട്ടേഴ്സ് ഉണ്ട്, അവർക്കും ഈ എയർപോർട്ട് ഒരു വലിയ ഉപകാരമായിരിക്കും.
ഈ വിമാന സർവീസുകൾക്കൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണല്ലോ വിമാനത്താവളത്തിലേക്കുള്ള യാത്രാ സൗകര്യങ്ങൾ, അത് എത്രത്തോളം കണ്ണൂർ വിമാനത്താവളത്തിന് ഇപ്പോൾ അനുകൂലമാണ്?
ഗവൺമെന്റ് ഈ അടുത്ത കാലത്ത് ഏതാണ്ട് ഒരു വർഷം മുമ്പ് 6 റോഡുകൾ എയർപോർട്ടിലേക്ക് പല ഡയറക്ഷനിൽ വരുന്ന റോഡുകൾ 4-വരി പാതയായിട്ട് 4-ലൈൻ റോഡുകളാക്കി മാറ്റാനായിട്ടുള്ള ഗവൺമെന്റ് ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ വർക്ക് പലതും തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ലാൻഡ് അക്വിസിഷനൊക്കെ വേണമല്ലോ.
തീർച്ചയായും
അത് കംപ്ലീറ്റ് ആയി വരാൻ 1-2 വർഷമെങ്കിലും എടുക്കും. അതാണ് പ്രധാനമായിട്ടുള്ള ഒരു മേജർ ഈ ആക്സസിബിലിറ്റി എയർപോർട്ടിലേക്ക് എളുപ്പം എത്തിച്ചേരാനുള്ള മാർഗം. ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റേ കർണാടകത്തിലെ കൂർഗ് മൈസൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കണ്ണൂർ എയർപോർട്ടാണ് ഏറ്റവും അടുത്തതായിട്ട് അവർക്ക് ഉണ്ട്. അപ്പൊ അവിടെ നിന്നുള്ള റോഡിന്റെ കാര്യത്തിലും കണ്ണൂരിൽ നിന്ന് ഈ എയർപോർട്ട് വഴി കർണാടകത്തിലേക്ക് പോകുന്ന റോഡ് നാഷണൽ ഹൈവേ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ വികസനവും നടക്കേണ്ടിയിരിക്കുന്നു.
വിമാനത്താവളത്തിന് സമീപത്ത് ഹോട്ടലുകൾ ഇല്ലാത്തത് യാത്രക്കാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി ചില വാർത്തകളൊക്കെ വന്നിരുന്നു. അത് ഒരു വലിയ പ്രശ്നമല്ലേ?
ഒരു പ്രധാന പ്രശ്നമാണ് ഹോട്ടൽ റൂമുകളുടെ കുറവെന്ന് പറയുന്നത്. എയർപോർട്ടിനടുത്തായാലും കണ്ണൂരായാലും തലശ്ശേരിയിലായാലും ഒക്കെ ഒരു കുറവുണ്ട്. അപ്പൊ ഇവിടെ എയർപോർട്ട് ബിൽഡിങ്ങിനകത്ത് തന്നെ ഒരു ചെറിയ ഹോട്ടൽ, ഡേ ഹോട്ടൽ എന്ന് പറയും, അതായത് കുറഞ്ഞ സമയത്തേക്ക് ആൾക്കാർക്ക് വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ളൊരു ഹോട്ടലിന്റെ വർക്ക് ഞങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഫിനിഷ് ചെയ്ത് നടത്താനായിട്ട് ഞങ്ങൾ ഒരു ഏജൻസി അപ്പോയിന്റ് ചെയ്യണം. ഏതാണ്ട് ഒരാഴ്ചക്കകം ഒരു ഏജൻസി അതിന് അപ്പോയിന്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ടെർമിനൽ ബിൽഡിങ്ങിന് വെളിയിൽ എയർപോർട്ടിന്റെ ലാൻഡിൽ തന്നെ 3 ഹോട്ടലുകൾ തുടങ്ങാനായിട്ട് ഞങ്ങൾ പ്രപ്പോസൽസ് എണിച്ചിട്ടുണ്ട്. അതിലൊരെണ്ണം കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ KTDC തന്നെ തുടങ്ങുന്നതായിരിക്കും. അവർക്കത് കൊടുക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അവർ താമസിക്കാതെ അതിൻ്റെ വർക്ക് തുടങ്ങും. വേറെ 2 പ്രൈവറ്റ് ഏജൻസീസ് ഞങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അവരുമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് താമസിക്കാതെ ഫൈനലൈസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ.
വളരെ നന്ദി ശ്രീ വി തുളസിദാസ്. കണ്ണൂരിൽ നിന്നും സർവീസ് ആരംഭിക്കുവാൻ പോകുന്ന വിമാന കമ്പനികളെ പറ്റിയുള്ള വിവരങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് പങ്കുവച്ചതിന്.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.